നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അതിൻ്റെ ഇൻട്രഡക്ഷനും അതുപോലെ തന്നെ പെസഹ് കുഞ്ഞാടിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആദ്യത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം ഓർത്തു പെസഹ രണ്ടായിട്ട് പഠിക്കണം. മിസ്രൈമിൽ വെച്ച് അവർ കൊണ്ടാടിയ പെസഹയും പിന്നീട് അവർക്ക് എല്ലാ വർഷവും ഓർമ്മയ്ക്കായിട്ട് കൽപ്പിച്ചാക്കിയ പെസഹയുമുണ്ട്. ദൈവരോട് പറഞ്ഞു ഈ ദിവസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ ഒന്നാം മാസമായിരിക്കണം. അവരുടെ സിവിൽ കലണ്ടറിൽ ആറു മാസം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ അവർക്കൊരു പുതിയ കലണ്ടറിന്റെ തുടക്കം ദൈവം കൊടുക്കുന്നത് പെസഹ കുഞ്ഞാണുള്ള ബന്ധത്തിലാണ്. നാം ഓർക്കുന്നുണ്ടായി നമുക്കും നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ തുടക്കമാണ്. മാത്രമല്ല യുഗത്തോടുള്ള ബന്ധത്തിൽ ഒരു പുതിയ തുടക്കമുണ്ട്. ഈ വിധത്തിലൊക്കെ നമ്മൾ പല കാര്യങ്ങൾ ഓർത്തു. മാത്രമല്ല ആശ്ചര്യമായി കർത്താവിൽ നിവർത്തിക്കപ്പെട്ടു. അത് വളരെ വിശദമായിട്ട് ഇനിയും പെസഹ കുഞ്ഞാണിനെ കുറിച്ച് പഠിക്കാമെങ്കിലും നമ്മുടെ സമയത്തിൻ്റെ പരിധി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ആ പെസഹ കുഞ്ഞാട് നമ്മുടെ കർത്താവിൻ്റെ മരണത്തിൻ്റെ നിഴലായിരുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാട് കർത്താവാണ്. കൊരിന്ത്യലേഖനത്തിൽ സംശയമില്ലാതെ പൗലോസ് അത് ഓർപ്പിച്ച് നമ്മൾ ഓർക്കുകയുണ്ടായി. എന്നാൽ നമുക്ക് ഇനിയും ഓർക്കേണ്ടത് എല്ലാ വർഷവും അവർ ഓർമ്മയ്ക്കായിട്ടൊരു പെസഹ കൊണ്ടാടണമായിരുന്നു. നമുക്ക് പുറപ്പാട് ദിവസം 12 അധ്യായത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കാം. എക്സോഡസ് ചാപ്റ്റർ 12:14 14-ാമത്തെ വാക്യം. ദൈവം അവരോട് കൽപ്പിച്ച വാക്ക് ശ്രദ്ധിക്കുക. പുറപ്പാട് 12:14.
ഈ ദിവസം നിങ്ങൾക്ക് ഓർമ്മ നാളായിരിക്കണം. നിങ്ങളത് യഹോവയ്ക്ക് ഉത്സവമായി ആചരിക്കണം. തലമുറ തലമുറയായും നിത്യ നിയമമായും നിങ്ങളത് ആചരിക്കണം.
ഓക്കെ, ദൈവം അവർക്ക് നിത്യ നിയമമായി കൽപ്പിച്ചാക്കി അവരെ എല്ലാ വർഷവും ഓർമ്മയ്ക്കായിട്ട് പെസഹ കൊണ്ടാടണം. അതിന് 24-ലോട്ടുള്ള വാക്യം വായിക്കാം. 24-27 വരെയുള്ള വാക്യം.
ഈ കാര്യം നീയും പുത്രന്മാരും ഒരു നിത്യ നിയമമായി ആചരിക്കണം. യഹോവ അരുളി ചെയ്തതുപോലെ നിങ്ങൾക്ക് തരുവാനിരിക്കുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം നിങ്ങൾ ഈ കർമ്മം ആചരിക്കണം. ഈ കർമ്മം എന്തെന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ മിസ്രയീമിനെ ദണ്ഡിപ്പിക്കുകയും മിസ്രയീമിൽ ഇരുന്ന ഇസ്രായേൽ മക്കളുടെ വീടുകളെ ഒഴിഞ്ഞു കടന്ന് നമ്മുടെ വീടുകളെ രക്ഷിച്ച യഹോവയുടെ പെസഹയാഗം ആകുന്നു ഇത് എന്ന് നിങ്ങൾ പറയണം.
നോക്ക, കുടുംബമായി അവർ ഒന്നിച്ച് പെസഹ ആചരിക്കുമ്പോൾ ഇതെന്തെന്ന് ചോദിക്കുമ്പോൾ അത് വിശദീകരിച്ചു കൊടുക്കുവാൻ അവർ കടമ്പെട്ടവരാണ്, അവരുടെ പിതാക്കന്മാർ. നമ്മളിവിടെ ഓർക്കുമ്പോൾ ഒരു കാര്യം മറക്കാതെ നമ്മൾ ചിന്തിക്കണം. അവരുടെ രാഷ്ട്രത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇത് മറന്നുപോകാൻ ദൈവം ആഗ്രഹിച്ചില്ല. നോട്ട് ഓൺലി നെവർ ടു ഫോർഗെറ്റ് ബട്ട് ഗോഡ് വാണ്ടഡ് ദം ടു ആക്റ്റീവ്ലി റിമെമ്പർ ഇറ്റ്. ഇത് മറന്നുപോകരുതെന്ന് മാത്രമല്ല, അവരെ വളരെ അധികം ഇത് ഓർക്കുവാനായിട്ട് കടമ്പെട്ടവരാണ്. നമ്മുടെ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ നമുക്ക് ധാരാളം കാര്യം ഇത് മനസ്സിലാക്കാം. ഉപദേശത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാം. എങ്കിലും അതിൽ പ്രസക്തമായ ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചു പെസഹ രണ്ടായിട്ട് നമ്മൾ പഠിക്കണം. ഒന്ന്, ഈജിപ്തിൽ വെച്ച് ആചരിച്ച പെസഹയും മറ്റൊന്ന് അവർ ഓർമ്മ നാളായിട്ട് എല്ലാ വർഷവും അവർ കൊണ്ടാടിയ പെസഹയും. ഈ പെസഹ തമ്മിൽ നമ്മൾ പഠിക്കുമ്പോൾ ഉപദേശപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നോക്ക, ഈജിപ്തിൽ വെച്ച് അവർ കൊണ്ടാടിയ പെസഹയിൽ ഞാൻ ഓർപ്പിച്ചു ചോരയൊക്കെ അവരുടെ കട്ടിളക്കലും കുറുമ്പടിവേലും പുരട്ടണം. എന്നാൽ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടുമ്പോൾ അതൊന്നും ദൈവം കൽപ്പിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിസ്രയീമിൽ വെച്ച് അവർ കൊണ്ടാടിയപ്പോൾ ഇത് വിടുതലിന് വേണ്ടിയായിരുന്നു. ഇറ്റ് വാസ് ഫോർ റിഡംപ്ഷൻ. എന്നാൽ പിന്നീട് അവര് നമ്മളിവിടെ വായിച്ചു 14-ാം വാക്യത്തിൽ ഓർമ്മ നാളായിരിക്കണം. ഇറ്റ് ഈസ് ഫോർ റിമംബറൻസ്. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ വ്യത്യാസം. നോക്കുക, ഈജിപ്തിൽ വെച്ച് കൊണ്ടാടിയത് വീണ്ടെടുപ്പിന് വേണ്ടിയാണെങ്കിൽ റിഡംപ്ഷന് വേണ്ടിയാണെങ്കിൽ അവരെല്ലാ വർഷവും അവർ കൊണ്ടാടുന്നത് ഓർമ്മയ്ക്കായിട്ടാണെന്ന് 14-ാം വാക്യത്തിൽ എടുത്തു പറയുന്നുണ്ട്. വൺ ഈസ് ഫോർ റിഡംപ്ഷൻ, അനദർ ഈസ് ഫോർ റിമംബറൻസ്. നമ്മുടെ കർത്താവിന്റെ ക്രൂശനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർത്താൽ കാൽവറി ക്രൂശിൽ കർത്താവ് മരിച്ചു, നമ്മളത് ഹൃദയത്തിൽ അംഗീകരിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ടു. എന്നാൽ അതിന്റെ ശേഷം നമ്മൾ കർത്തൃമേശ ആചരിക്കുമ്പോൾ അത് വാസ്തവത്തിൽ വീണ്ടെടുപ്പിനുള്ള ബന്ധത്തിൽ യാതൊരു ബന്ധവുമില്ല. അതിൽ വീണ്ടെടുപ്പിന്റെ യാതൊരു കാര്യങ്ങളുമില്ല. നമ്മൾ എന്തിനത് ആചരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ റിമംബറൻസ്. കർത്താവ് നമ്മോട് പറയുകയുണ്ടായി ഇത് ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായിട്ട് പ്രസ്താവിക്കണം. നമുക്ക് വാക്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ആ വാക്യം ഞാൻ എടുക്കുന്നില്ല. ഒന്നാമത് നമ്മൾ ആ വ്യത്യാസം ഓർത്തു. ഒന്ന്, ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടുന്നു. മറ്റേത് വീണ്ടെടുപ്പിന് വേണ്ടി മിശ്രം വിളിച്ചവർ കൊണ്ടാടി. രണ്ടാമത്തേത് നമ്മൾ ശ്രദ്ധിച്ചാൽ വൺ വാസ് കണ്ടീഷണൽ ആൻഡ് അനദർ വാസ് അൺകണ്ടീഷണൽ. നോക്കുക, മിശ്രമിൽ വെച്ച് അവർ കൊണ്ടാടിയപ്പോൾ ദൈവം യാതൊരു നിബന്ധനകളും അവർക്ക് വെച്ചില്ല. എന്നാൽ പിന്നീട് അവർ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടിയപ്പോൾ ദൈവം വളരെ നിബന്ധനകൾ അവർക്ക് കൊടുത്തു. ഉദാഹരണമായിട്ട് പുറപ്പാട് ദിവസം 12-ാം അധ്യായം തന്നെ നോക്കിയാട്ടെ. 12-ാം അധ്യായത്തിന്റെ 43-ാം വാക്യത്തിലുള്ള വാക്യം ശ്രദ്ധിച്ചാൽ യഹോവിനെ മോശയോടും അഹരോനോടും കൽപ്പിച്ചത് പെസഹയുടെ ചട്ടമാകുന്നു, അന്യജാതിക്കാരായ ഒരുത്തനും അത് തിന്നരുത്. എന്നാൽ ദ്രവ്യം കൊടുത്ത് വാങ്ങിയ ദാസനൊക്കെയും പരിശോധനയേറ്റ ശേഷം അത് തിന്നണം. പരദേശിയും കൂലിക്കാരനും അത് തിന്നരുത്. അത് വീട്ടിൽ വെച്ച് തന്നെ അത് തിന്നണം. ആ മാംസം ഒട്ടും വീട്ടിന് പുറത്തു കൊണ്ടുവരുത്. 48-ാം വാക്യത്തിൽ അന്യജാതിക്കാരൻ തന്നോടുകൂടെ പാർത്ത് യഹോവയുടെ പെസഹ ആചരിക്കണമെങ്കിൽ അവനുള്ള ആണുങ്ങളൊക്കെയും പരിശോധന ഏൽക്കണം, അതിനുശേഷം അത് ആചരിക്കണം. ഓക്കെ, ദൈവം വളരെ നിർബന്ധമായിട്ട് കൽപ്പിച്ചാക്കി. ആ 48 വാക്യത്തിന്റെ അവസാനത്തിലൊക്കെ ഉണ്ട്, പരിശോധനയില്ലാത്ത ഒരുത്തനും അത് തിന്നരുത്. സ്വദേശിയായാലും പരദേശിയായാലും കൊള്ളാം, പരിശോധന ഏൽക്കാത്ത ഒരുത്തനും ഓർമ്മയ്ക്കായിട്ട് പെസഹ ആചരിക്കരുതെന്ന് ദൈവം പറഞ്ഞു. മിശ്രമിൽ വെച്ച് പെസഹ കൊണ്ടാടിയപ്പോൾ ഇതൊന്നും ദൈവം പറഞ്ഞില്ലേ. ഇത് വളരെയധികം ആഴമായിട്ടും അല്പം ദീർഘമായിട്ടും പഠിക്കാൻ കഴിയുന്ന ഒരു വിഷയമാണ്. ഞാനെങ്കിലും അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിടുകയാണ്. നോക്കുക, വീണ്ടെടുപ്പിൻ്റെ സമയം നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ദൈവം ഒരു നിബന്ധനയും നമ്മളോട് പറഞ്ഞില്ല. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിനിലേക്ക് വരുമ്പോൾ നമുക്ക് വീണ്ടെടുപ്പ് സൗജന്യമായി തരുന്നു. എന്നാൽ ആ വിധത്തിൽ വീണ്ടെടുക്കപ്പെട്ട ജനം ഓർമ്മയ്ക്കായിട്ട് തൻ്റെ സന്നിയിൽ അടുത്തു വരുമ്പോൾ ദൈവം ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നാമത് നോക്കുക, ഇവിടെ പരിശോധന ഏറ്റിരിക്കണമെന്ന് പറയും. പരിശോധന എന്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? ഞാൻ ആദ്യം ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. യോശുവയുടെ പുസ്തകം 5:19
ഇസ്രായേൽ മക്കൾ ഗിൽഗാലിൽ പാളയമിറങ്ങി ആ 14 സന്ധ്യാസമയത്ത് യെരിഹോ സമഭൂമിയിൽ വെച്ച് പെസഹ കഴിച്ചു. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്തെ വിളവ് കൊണ്ടുള്ള പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു.
യെസ്, രണ്ടാം വാക്യം തുടങ്ങി യോശുവ തീക്കല്ല് കൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിശോധന ചെയ്തു. പരിശോധന ഏറ്റ ശേഷമാണ് അവർ പെസഹ ആചരിക്കുന്നതായിട്ട് നാം കാണുന്നു. കനാലിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവർ പെസഹ ആചരിച്ചു. നമ്മൾ ഓർത്തു, ഈ പെസഹ ആചരിച്ചവരെ ഇത് ഭക്ഷിക്കാവുന്ന നിർബന്ധമായ ദൈവം പറയുന്നു. ഞാൻ വളരെ സിമ്പിളായിട്ട് അത് പറയാം. നമ്മൾ നോക്കിയാൽ ഇസ്രായേലിന്റെ ചരിത്രം എടുത്താൽ ഇസ്രായേലിന് ആണുങ്ങൾ മാത്രമേ പരിശോധന ഏൽക്കുന്നുള്ളൂ, ഇസ്രായേലിലെ സ്ത്രീകൾ പരിശോധന ഏൽക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം, അവരുടെ പുരുഷന്മാർ പരിശോധന ഏൽക്കുമ്പോൾ അവരുടെ സ്ത്രീകൾ പരിശോധന ഏറ്റതായിട്ട് ദൈവം എണ്ണുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു പാപത്തിന് മരിച്ചു, അവന്റെ കാന്തയായ സഭയും അവനോടുകൂടെ മരിച്ചു അല്ലെങ്കിൽ പരിശോധന ഏറ്റെന്ന് ദൈവം കാണുന്നു. ഒന്നുകൂടെ ഞാൻ അത് ഓർപ്പിക്കുന്നു, ഒന്ന് ആത്മീയമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കുക. യഹൂദൻ ഒരിക്കലും അവന്റെ പുരുഷന്മാർ മാത്രമേ പരിശോധന ഏറ്റുള്ളൂ, അവരുടെ സ്ത്രീകൾ പരിശോധന ഏൽക്കുവാൻ ദൈവം പറഞ്ഞിട്ടില്ല. എന്നാൽ അവരുടെ പുരുഷന്മാർ പരിശോധന ഏറ്റപ്പോൾ അവരുടെ സ്ത്രീകൾ പരിശോധന ഏറ്റതായിട്ട് ദൈവം കണ്ടു. കാൽവറി ക്രൂശിൽ യേശുക്രിസ്തു പാപത്തോടുള്ള ബന്ധത്തിൽ മരിച്ചു, അവന്റെ കാന്തയായ സഭ അവനോടുകൂടെ മരിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പരിശോധനയേറ്റിരിക്കുന്നു എന്ന് ദൈവം കാണുന്നു. നമുക്ക് കൊലോസ്ലഹേൻ 2 എടുത്തു നോക്കാം. കൊലോസ്ലഹേൻ 2:11-12 വാക്യം,
അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിശോധനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിശോധനയും ലഭിച്ചു.
യെസ്, നോക്ക്, അവിടെ നമ്മൾ വായിക്കുന്നത് കർത്താവിനെ നമ്മൾ സ്വീകരിച്ചപ്പോൾ, ഇവിടെ പൗലോസ് പറഞ്ഞു നോക്കണം, കൈകൊണ്ടല്ലാത്തൊരു പരിശോധന ലഭിച്ചു. കൽക്കത്തയും മറ്റും ഉപയോഗിച്ച് യഹൂദന് പരിശോധന കൊടുത്തെങ്കിൽ കൈത്താവായ യേശുക്രിസ്തുവുമായിട്ട് നാം ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധനോട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, കൈകൊണ്ടല്ലാത്തൊരു പരിശോധന നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ പരിശോധന എവിടെയാണെന്നറിയാമോ? ഹൃദയത്തിന്റെ പരിശോധനയാണ്. നമ്മൾ റോമലേഖനത്തിൽ വരുമ്പോൾ ആ പഠനമുണ്ട്, അത് എടുക്കാൻ പോയാൽ വിശദമായിട്ട് വീണ്ടും പോകും. റോമലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പുറമെയുള്ള പരിശോധന പരിശോധനയല്ല, അകമയുള്ള പരിശോധനയാണ് പരിശോധന, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള പരിശോധനയാണ് സാക്ഷാൽ പരിശോധന എന്ന് പൗലോസ് പറയുന്നു. എന്നാൽ ഇവിടെ ഇതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവുമായിട്ട് നാം ബന്ധപ്പെടുമ്പോൾ പാപസംബന്ധമായിട്ട് നാം മരിച്ചിരിക്കുന്നെന്ന് നമ്മെ തന്നെ എണ്ണുവാൻ നാം കടപ്പെട്ടവരാണ്. അതാണ് അവനെ കൈക്കൊണ്ടപ്പോൾ, അവനെ സ്വീകരിച്ചപ്പോൾ കൈകൊണ്ടല്ലാത്തൊരു പരിശോധന. യഹൂദന്റെ ശരീരത്തിൽ അവൻ വേർതിരിഞ്ഞവനാണ്. ദൈവത്തിനോടുള്ള ഉടമ്പടിയുടെ അടയാളമായി ശരീരത്തിൽ പരിശോധനയുടെ അടയാളം വഹിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഹൃദയത്തിൽ ആ പരിശോധനയുടെ അടയാളം വഹിക്കുകയാണ്. പിന്നെ പൗലോസ് കൊലോസ്ലേനം 2:12 ഈ പരിശോധനയെ കുറിച്ച് പറഞ്ഞിട്ട് ഉടനെ 12 എന്താ പറഞ്ഞത്?
സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള
ഇത് നമ്മൾ പരിശോധന ഏറ്റു എന്ന് പറഞ്ഞിട്ട് ഉടനെ പറഞ്ഞു സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. പാപസംബന്ധമായി ഞാൻ മരിച്ചു, കർത്താവിനെ സ്വീകരിച്ചപ്പോൾ പാപത്തിന് അന്ത്യം അവിടെ കുറിച്ചു. പാപസംബന്ധമായി മരിച്ചു ഞാൻ, പാപസംബന്ധമായി മരിച്ച ഒരുത്തൻ പിന്നീട് എന്താണ്? സ്നാനത്തിൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. നമ്മൾ സ്നാനപ്പെടുമ്പോൾ രക്ഷയുള്ള ബന്ധത്തിൽ അതിന് യാതൊരു പ്രസക്തിയുമില്ല. സ്നാനപ്പെട്ടുകൊണ്ട് രക്ഷിക്കപ്പെടുന്നില്ല, സ്നാനപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നൊന്നുമില്ല. സ്നാനപ്പെടുന്നത് എന്തിനാണെന്ന് ഇവിടെ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവനോടുകൂടെ മരിച്ചു, സ്നാനത്തിൽ അവനോടുകൂടെ അടക്കപ്പെട്ടു. ഇതാണ് റോമലേഖനം 6 വരുന്ന പഠിപ്പേര്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു കാര്യം ദൈവം ചൂണ്ടിക്കാണിച്ച് ഈ പെസഹയില് മിസ്രയേമിൽ വെച്ച് അവർ പെസഹ കൊണ്ടാടിയപ്പോൾ ഒരിക്കലും ദൈവം ഒരു നിബന്ധനയും പറഞ്ഞില്ലെങ്കിലും വീണ്ടും ഇവരത് ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടിയപ്പോൾ ദൈവം നിർബന്ധമായിട്ട് അവരോട് ആവശ്യപ്പെട്ടു പരിശോധനയേറ്റിരിക്കണം. നമ്മളും ഒരു കാര്യം ഓർക്കുക, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നപ്പോൾ നമ്മളോട് ഒരു കാര്യവും പറഞ്ഞില്ല, നമ്മൾ ഉള്ള അവസ്ഥയിൽ കടന്നു വരുവാൻ ആവശ്യപ്പെട്ടു. എന്നാൽ കർത്താവിന്റെ മേശയോട് അടുക്കുമ്പോൾ നാം ഒരു കാര്യം മനസ്സിലാകണം, പാപസംബന്ധമായി നാം മരിച്ചവരും കർത്താവിനോട് ഏകീഭവിച്ചവരും എന്നുള്ള ഓർമ്മയും വാസ്തവത്തിൽ ആ വസ്തുത നമ്മുടെ ജീവിതത്തിൽ അനുവർത്തമായെങ്കിലേ യേശുക്രിസ്തുവിനെ നമുക്ക് ഈ പെസഹ ആസ്വദിപ്പാനായിട്ട് കഴിയുള്ളൂ. രക്ഷിക്കപ്പെട്ട നമ്മൾ സ്വർഗത്തിൽ പോകും, എന്നാൽ കർത്താവിനെ ആസ്വദിപ്പാൻ കർത്താവായ യേശുക്രിസ്തു എന്ന പെസഹയുടെ ആ രുചി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണമെങ്കിൽ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടുമ്പോൾ ഈ വസ്തുത നമുക്ക് ആവശ്യമാണ്. മൂന്നാമത്തെ വിഷയം, മറ്റു ഉത്സവങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവയ്ക്ക് കൽപ്പിച്ചാക്കിയ സമയത്ത് ഇതൊക്കെ ആചരിക്കണം, പെസഹയും അതുപോലെ തന്നെ ആചരിക്കണം. പക്ഷെങ്കിൽ പെസഹയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ടായിരുന്നു, ആരെങ്കിലും മലിനപ്പെട്ടാൽ അവർക്ക് വേറെ ഒരു ദിവസം ആചരിപ്പാൻ ദൈവം കൊടുത്തു. സംഖ്യാപുസ്തകം എടുത്തു നോക്കി, 9-ാം അധ്യായം നമ്പേഴ്സ് ചാപ്റ്റർ 9, സംഖ്യാപുസ്തകം 9-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലുള്ള വാക്യത്തിൽ ആ വാക്ക് ശ്രദ്ധിച്ചോ. അശുദ്ധനായി തീർന്നാൽ അവൻ ദൂരയാത്രയിലാണെങ്കിൽ പിന്നീട് അവൻ ആചരിക്കുന്നത് എപ്പോഴാണ്? 2-ാം മാസം 14-ാം തീയതി. പെസഹ എന്ന് ആചരിപ്പാണ് ദൈവം കൽപ്പിച്ചാക്കിയത്? 1-ാം മാസം 14-ാം തീയതിയാണ്. ആ ദിവസം തന്നെയാണ് അവർ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടുന്നത്. എന്നാൽ ഏതെങ്കിലും വിധത്തിൽ അവൻ മലിനപ്പെട്ടു പോയി, ശവത്തെ തൊട്ട് മലിനപ്പെട്ടു, അശുദ്ധനായി തീർന്നു, അവനൊരു ദൂരയാത്രയിലാണ്, അവന് വന്ന് പറ്റുവാനായിട്ട് സാധിക്കത്തില്ല. ദൈവം ഒരു കാര്യം ചെയ്തു, ഈ പെസഹയ്ക്ക് മാത്രമേ ദൈവം അങ്ങനെ ഒരു ക്രമീകരണം ചെയ്തുള്ളൂ, 2-ാം മാസം 14-ാം തീയതി അവനത് ആചരിക്കാം. എന്തൊരർത്ഥമാ, എന്തൊരു സത്യങ്ങളാ ദൈവം പഠിപ്പിക്കുന്ന ഓർത്തെ. കർത്താവായ യേശുക്രിസ്തുവിനെ ഓർക്കുവാൻ നമ്മൾ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ അടുത്തു വരുമ്പോൾ ദൈവം ഒരു കാര്യം നമ്മളോട് പറയുന്നു, മലിനപ്പെട്ടിരുന്ന നമ്മൾ ഇതിൽ പങ്കെടുക്കാതിരുന്നാൽ മതി. അശുദ്ധി നമ്മൾ ഉള്ളപ്പോൾ നമ്മൾ ഈ മേശയിലേക്ക് കൈനീട്ടാൻ പാടില്ല. ദൈവം അത് ആചരിക്കാൻ ഓർമ്മയ്ക്കായിട്ട് വേറൊരു ദിവസം വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ആഴ്ച വരാം, അല്ലെങ്കിൽ മാലിന്യം നമ്മളിൽ നിന്ന് മാറി ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് നമ്മെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് അടുത്ത ദിവസം വരാം. ദൈവത്തിന്റെ ആലോചന എത്ര പ്രസക്തി ഉള്ളതാണെന്ന് ശ്രദ്ധിക്കുക. സ്വർഗത്തിൽ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരിക്കലും നമ്മളോട് ചോദിക്കില്ല എത്ര പ്രാവശ്യം കർത്താവിനെ ഈ കുർബാന കൈക്കൊണ്ടു അല്ലെങ്കിൽ കർത്തൃമേശയിൽ കൈക്കൊണ്ടെന്ന് നമ്മളോട് ചോദിക്കില്ല. പക്ഷെ ദൈവം ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? നാം എങ്ങനെ പങ്കെടുത്തു എന്നുള്ളതാണ്. നമ്മൾ എത്ര പ്രാവശ്യം പങ്കെടുത്തു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ പങ്കെടുത്തു എന്നുള്ളതാണ് ദൈവത്തിന് വിഷയം. നമ്മളിൽ മാലിന്യമുള്ളപ്പോൾ നമ്മളതിൽ കൈനീട്ടാൻ പാടില്ല. ഇവിടെ നമ്മൾ ദൈവം ആ സത്യം ഓർപ്പിക്കുന്നു, അവർ അശുദ്ധരാണെങ്കിൽ ഓർമ്മയ്ക്കായിട്ടുള്ള പ്രസംഗം അവർ ആചരിക്കരുത്. പിന്നെ ഒരു സന്ദർഭത്തിൽ അവർക്ക് ആചരിപ്പാൻ ദൈവം അവസരം ഒരുക്കി കൊടുത്തു. പിന്നീട് നമുക്ക് അടുത്തായിട്ട് ചിന്തിക്കാനായിട്ടുള്ളത്, ഈജിപ്തിൽ വെച്ച് കൊണ്ടാടിയ പ്രസംഗയുടെ സമയത്ത് ദൈവം ഒന്നും കൊടുക്കുവാൻ പറഞ്ഞില്ല, യാതൊന്നും അവർക്ക് കൊടുക്കുവാൻ പറഞ്ഞില്ല. അവർ ഒന്നുമില്ലാത്ത തുറക്കപ്പെട്ട കരങ്ങളോടുകൂടെ ദൈവസന്നിധിയിൽ അവർക്ക് അടുത്തു വരാമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രസംഗം അവർക്ക് ആചരിക്കാമായിരുന്നു, അന്ന് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ ആവർത്തനം 16-ാം പറയാറ്, Deuteronomy 16:17, 16:16-17, എന്നിട്ട് ദൈവമായ യഹോവ തിരഞ്ഞെടുത്ത സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളും വാരോത്സവത്തിന്റെ കൂടാര പെരുന്നാളും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറുങ്കയായി വരരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തരും താനായിട്ട് പ്രാർത്ഥി പോലെ കൊണ്ടുവരണം. അവർ മിശ്രത്തിൽ വെച്ച് പ്രസംഗം കൊണ്ടാടിയപ്പോൾ ദൈവം ഒരു നിബന്ധനയും പറഞ്ഞില്ല, ഒന്നും കൊടുക്കുവാൻ പറഞ്ഞില്ല. പക്ഷെങ്കിൽ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടിയപ്പോൾ ദൈവം ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ വെറും കൈയായി എന്റെ അടുക്കൽ വരരുത്. യു ഷുഡ് നോട്ട് കം ബിഫോർ മീ വിത്ത് എംപ്റ്റി ഹാൻഡ്സ്. വാസ്തവത്തിൽ ഇത് വളരെയധികം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. യഹൂദനെ സംബന്ധിച്ച് പിന്നീട് അവൻ പെസഹയ്ക്ക് അവൻ യെരുശലേമിലേക്ക് കരേറി പോകുമ്പോഴാണ്, നമ്മൾ പുറപ്പാട് 13:2 വായിച്ചാൽ അവരെ ആദിയാതന്മാരെ ദൈവത്തിന് സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന സന്ദർഭമാണ്. അവരുടെ വിളവുകള് അവരുടെ ദൈവം കൊടുത്ത നന്മയ്ക്കനുസരിച്ച് ആ നന്മ എടുത്തുകൊണ്ടാണ് ദൈവസന്നിധിയിൽ വരുന്നത്. നമ്മളോർക്കും കർത്തൃമേശ എത്രയോ ലളിതമാണ്, നമുക്ക് വളരെ നിസ്സാരമായിട്ട് ആചരിക്കാമെന്നൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേങ്കിൽ ദൈവം ഒരു കാര്യം മനസ്സിലാക്കി നമ്മളോട് പറയുന്നുണ്ട്, നമ്മൾ അതിനൊരു വില കൊടുത്തുകൊണ്ട് വേണം വരാൻ. നമ്മളെ തന്നെ ഒരുക്കി, നമ്മളെ തന്നെ ക്രമീകരിച്ച് നമ്മൾ ദൈവത്തിന് അംഗീകരിക്കപ്പെട്ട ഒരു ആരാധന കഴിപ്പാൻ നമ്മളൊരു വില കൊടുത്തെങ്കിലേ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും വിധത്തിലൊക്കെ നടന്നിട്ട് നമുക്ക് വന്ന് കർത്താവിനെ ആരാധന കഴിപ്പാൻ സാധ്യമല്ല. നമ്മുടെ ഹൃദയം വാസ്തവത്തിൽ ആത്മാവിനുള്ള ആരാധനയാണ്. ഈ ആത്മാവിനുള്ള ആരാധന എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവ് അതിന് ഒരുങ്ങണം, നമ്മുടെ ആത്മാവ് വാസ്തവത്തിൽ ഒരുങ്ങണമെങ്കിൽ നമ്മൾ ദൈവജനം വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ ഒരാഴ്ച വട്ടം നമ്മൾ കഴിച്ചുകൂട്ടി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചില ചിന്തകളൊക്കെ നമ്മൾ പെറുക്കിയെടുത്തു നമ്മൾ ഒരുങ്ങി അടുത്ത ആഴ്ച കർത്താവിന് സന്നിധിയിൽ വരുമ്പോൾ വാസ്തവത്തിൽ ആരാധനയ്ക്ക് എന്തൊരു മാധുര്യമാണെന്നറിയാമോ? അതിനൊരു വില കൊടുക്കുന്നു. ഒരാഴ്ച വട്ടം നമ്മൾ നടക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴൊക്കെ നമ്മൾ ഈ വചനം പഠിക്കുമ്പോഴൊക്കെ കർത്താവിനെ കുറിച്ചൊക്കെയുള്ള ചിലത് പെറുക്കിയെടുക്കുകയാണ്, നമ്മളത് മനസ്സിലാക്കുകയാണ്, അത് ധ്യാനിക്കുകയാണ്, നമ്മളത് വളർത്തിയെടുക്കുകയാണ്, നമ്മൾ ചിന്തിക്കുകയാണ്, നമ്മൾ അങ്ങനെ ഒരുങ്ങി ആ ഞായറാഴ്ച ദിവസം ഒന്ന് കടന്നു വരാൻ നോക്കിയിരിക്കുക. കഥാർസനിൽ വരുമ്പോൾ വാസ്തവത്തിൽ അതങ്ങോട്ട് എടുത്ത് നമ്മളെ തന്നെ ദൈവസനിൽ നമ്മുടെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നമ്മുടെ ഒരാഴ്ചത്തെ പ്രയത്നമുണ്ട്, ഒരു വില കൊടുത്തിട്ടുണ്ട്. യഹൂദനോട് പറഞ്ഞു, നീ വെറും കയ്യാ എൻ്റെ അടുക്കൽ വരരുത്. ചിലരിങ്ങനെ ഞായറാഴ്ച രാവിലെ നേരം വിളിക്കുമ്പോൾ ഒരാഴ്ച എവിടെയെങ്കിലും ആയിരിക്കും, ഞായറാഴ്ച രാവിലെ നേരം വിളിക്കുമ്പോൾ വേദവസം കൊടുക്കും, നേരെ അങ്ങോട്ടങ്ങ് പോയി ആരാധിക്കുകയാണ്. വാസ്തവത്തിൽ ആ ആരാധന ദൈവം അംഗീകരിക്കുന്നുണ്ടോ, അതിന് വിലയുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. പുതിയ നിയമ ആരാധന വളരെ ലളിതമാണ്. അപ്പവും മീഞ്ഞും വെച്ചു കർത്താവിന്റെ സന്നിധിയിൽ അവോട് കടന്നു വന്ന് അവനെ ആരാധിക്കുകയും ഓർക്കുകയും ചെയ്യുകയാണ്. ഇറ്റ്സ് വെരി സിമ്പിൾ, ബട്ട് ദർ ഇസ് എ പ്രൈസ് ടു ബി പെയ്ഡ്. അതിന് കൊടുക്കേണ്ട ഒരു വിലയുണ്ടെന്നുള്ളത് ദൈവം ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ മേശയും ഇതുപോലെയാണ്. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞു, ഓരോരുത്തർക്ക് ദൈവം കൊടുത്ത പ്രാപ്തിക്ക് അനുസരിച്ച് വേണം കൊണ്ടുവരാൻ. ആത്മീക കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, നമുക്ക് ദൈവം തന്ന കഴിവുകളിൽ വ്യത്യാസമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരുപോലെ കൊണ്ടുവരാൻ സാധിക്കുകയില്ല. ദൈവം ചിലരെ ആത്മീയമായിട്ട് കൂടുതൽ അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം ചിലർക്ക് കൂടുതൽ കൃപാവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലോകത്തിലൊക്കെ വ്യത്യസ്തമായ നിലവാരത്തിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഭൗമികമായ കാര്യത്തിലും ബുദ്ധിപരമായ കാര്യത്തിലും കൃപാവരത്തിന്റെ കാര്യത്തിലൊക്കെ വ്യത്യാസമുണ്ട്. എന്നാൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ ഓരോരുത്തരും കൊടുത്ത പ്രാപ്തി പോലെ, അഞ്ച് ലഭിച്ചവൻ അഞ്ചിന്റെ കണക്കുകൾ കൊടുക്കുന്നു, രണ്ട് ലഭിച്ചവൻ രണ്ടിന്റെ കണക്ക് കൊടുക്കുന്നു. നോക്കിയാൽ രണ്ടിന്റെ കണക്ക് വിശ്വസ്തയോടെ വ്യാപാരം ചെയ്തപ്പോൾ അഞ്ചുകാരൻ അഞ്ചുകൂടെ നേടി. പക്ഷേ ഈ രണ്ടുകാരനെ അതിൽ കുറച്ച് ദൈവം കണ്ടില്ല, രണ്ടുപേരെയും ഒരുപോലെ കർത്താവിന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. ദൈവം നമുക്ക് തന്ന കഴിവുകളുടേത് മാത്രമേ ദൈവം ചോദിക്കുന്നുള്ളൂ. നമ്മൾ ഹോമയാഗം പഠിക്കുമ്പോഴും ലേവ്യ പുസ്തകം ഒന്നാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ഒരു കാളക്കിടാവിനെ അർപ്പിക്കണം, അതിന് പ്രാപ്തിയില്ലെങ്കിൽ ആടിനെ അർപ്പിക്കണം, അതിനും വകയില്ലെങ്കിൽ അവനൊരു പ്രാവിനെയോ കുറുപ്രാവിനെയോ അർപ്പിക്കണം, അവനവൻ്റെ പ്രാപ്തി പോലെ അർപ്പിക്കണമെന്ന് ദൈവയോടെ ആവശ്യപ്പെട്ടു. ഈ പാഠങ്ങൾ നമ്മൾ ഇതിൻ്റെ പ്രാധാന്യം വളരെ പ്രാധാന്യമുണ്ട്, ഉപദേശപരമായിട്ട് വ്യത്യാസമുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടെ ഓർക്കുക, പെസഹ മിശ്രമിൽ വെച്ച് കൊണ്ടാടി കാൽവരി ക്രൂശിൽ അറുക്കപ്പെട്ട കർത്താവിൻ്റെ നിഴലാണ്. ആക്ഷരികമായി അത് മുഴുവൻ ഈ പെസഹയെക്കുറിച്ച് പറഞ്ഞിരുന്ന മുഴുവൻ ക്രൂശിൽ കർത്താവ് നിവൃത്തിയായി എന്നുള്ളത് നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തു. ധാരാളം കാര്യങ്ങൾ ഇനിയും പഠിക്കാനായിട്ടുണ്ട്. കർത്താവ് ക്രൂശിൽ മരിക്കുന്ന സമയം പോലും പെസഹ അറുക്കുന്ന സമയത്തോടുള്ള ബന്ധത്തിൽ പ്രാധാന്യമുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. എന്നാൽ വീണ്ടും എല്ലാ വർഷവും ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടുമ്പോൾ ദൈവം പറഞ്ഞ കാര്യങ്ങളും നമ്മൾ ഓർത്തു. അവര് ആ കൊണ്ടാടുന്നത് രക്ഷിക്കപ്പെടുവാനായിട്ടല്ല, ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടി. എന്നാൽ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടാടിയപ്പോൾ ദൈവം പല നിബന്ധനകൾ അവരോട് പറഞ്ഞു. ആ കണ്ടീഷൻ ഒന്ന്, പരിശോധനയേറ്റിരിക്കണം. രണ്ട്, മലിനപ്പെട്ടിരുന്നാൽ വേറെ ഒരു ദിവസം അവർക്ക് ആചരിക്കാം. മൂന്ന്, അവർ വെറും കൈയായി ദൈവസന്നിധിയിൽ വരരുത്. നമ്മളത് ചിന്തിച്ചിട്ട് ആ ഭാഗം വിടുകയാണ്. ഇനിയും ഇതൊക്കെ ഇങ്ങനെ അവൻ മലിനപ്പെട്ടുകൊണ്ടൊക്കെ ഇവൻ ഇത് ആചരിച്ചാൽ അവന് സംഭവിക്കുന്നത് ദൈവം പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് ദിവസം 12:19, അതെ,
ഏഴ് ദിവസം നിങ്ങളുടെ വീടുകളിൽ പുളിച്ച മാവ് കാണരുത്. ആരെങ്കിലും പുളിച്ചത് തിന്നാൽ പരദേശിയായാലും സ്വദേശിയായാലും അവനെ ഇസ്രായേൽ സഭയിൽ നിന്ന് ഛേദിച്ചു കളയണം.
യെസ്, അവനെ ഛേദിച്ചു കളയണം. ദൈവം ഒരു കാര്യം പറയുന്നു, അവനെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചേരണം. കട്ട് ഹിം ഓഫ് ഫ്രം ഇസ്രായേൽ. വാസ്തവത്തിൽ ജനത്തിനിടയിൽ നിന്ന് അവനെ ഛേദിച്ചു കളയാന്ന് പറയുമ്പോൾ നോക്കുക, ദൈവത്തോടും ദൈവജനത്തോടുമുള്ള അവന്റെ കൂട്ടായ്മ നഷ്ടപ്പെടുന്നു. അവനെ ദൈവത്തോടുള്ള കൂട്ടായ്മ, പാളയത്തിൻ്റെ ഉള്ളിൽ അവൻ വസിക്കുകയാണ്. ദൈവജനത്തോടുള്ള കൂട്ടായ്മയുണ്ട്, ദൈവം പാളയത്തിൻ്റെ ഉള്ളിലാണ്, ദൈവത്തോട് കൂട്ടായ്മയുണ്ട്. എന്നാൽ ദൈവത്തെ അനുസരിക്കാതെ വരികയാണെങ്കിൽ കട്ട് ഇം ഓഫ് ഫ്രം ദ കോൺഗ്രേഷൻ ഓഫ് ഇസ്രായേൽ. ആ ജനത്തിൽ നിന്ന് അവനെ ഛേദിച്ചു കളയും. അവന് വാസ്തവത്തിൽ കൂട്ടായ്മയില്ലാതായി, അവനെ പുറത്തു കളയുന്ന വസ്തുതയാണ് ഇവിടെ പഠിക്കുന്നത്. നമുക്കിനിയും അടുത്ത ഉത്സവത്തിലേക്ക് കടക്കാം. നമുക്കറിയാം പെസഹ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളാണ്. നമുക്ക് ലേവ്യ പുസ്തകം തന്നെ വീണ്ടും എടുക്കാം. 23:23 ലേവ്യ പുസ്തകം 23-ാം അധ്യായത്തിൽ നമുക്ക് ആ വാക്യം ഒരിക്കൽ കൂടെ വായിക്കാം. 23:4-5 വാക്യം നോക്കിയാട്ടെ. ഇവിടെ ദൈവം എടുത്തു പറഞ്ഞു, പെസഹ പെരുന്നാൾ അറുത്തു കഴിഞ്ഞാൽ ഉടനെ കൊണ്ടാടിന്റെ ഉത്സവം ഏതാണ്? പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള്. ഇനി ആ ബൈബിളിൽ ഒന്ന് നോക്കിയാൽ ഡേറ്റ് ഒന്ന് ശ്രദ്ധിച്ചേ. പെസഹ അറുക്കുന്ന എന്നാണ് 5-ാം വാക്യം. 1-ാം മാസം പതിനാലാം തീയതി സന്ധ്യാസമയത്ത് പെസഹ അറുക്കണം. ആറാം വാക്യമോ, ആ മാസം പതിനഞ്ചാം തീയതി യഹോവയ്ക്ക് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. അവൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, പതിനാലാം തീയതി സന്ധ്യാസമയത്ത് പെസഹ അറുക്കണം, പതിനഞ്ചാം തീയതി പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അറുക്കണം. ഒരു യഹൂദനെ സംബന്ധിച്ച് ഈ രണ്ട് ഉത്സവങ്ങൾ ഒന്നിച്ചു പോവുകയാണ്. ഞാൻ അവരുടെ ചരിത്രങ്ങൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, അവര് ഈ പെസഹ തുടങ്ങുമ്പോൾ തന്നെ അതിന് ഒരു ദിവസം മുമ്പെങ്കിലും യഹൂദന്മാരുടെ ഗൃഹനാഥന്മാർ മെഴുകുതിരി പോലെയുള്ള ഒരു വിളക്ക് കത്തിച്ചിട്ട് ഒരു സ്പൂണും അതുപോലെ തൂവലുകൊണ്ടുള്ള ഒരു എന്താ പറയുന്നത് തൂത്തെടുക്കേണ്ട ഒരു ചൂല് പോലുള്ള ഒരു സാധനവും കൂടെ എടുത്തിട്ട് അവരുടെ വീടുകളിലും അവരുടെ അലമാരകളിലും എല്ലാം പരിശോധിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? എന്തെങ്കിലും പുളിപ്പ് ഉണ്ടെങ്കിൽ എടുത്ത് കളയാനായിട്ട്. സാധാരണ അവർക്ക് ഒരു ആചാരമുണ്ടെന്ന് പറയുന്നുണ്ട്, ഈ ഗൃഹനാഥൻ എവിടെങ്കിലും ഒരു പുളിപ്പിന്റെ അംശം കൊണ്ട് പാത്തു വെക്കും. എന്നിട്ട് ഈ വീട്ടിലുള്ളവരെല്ലാം ആ പെസഹ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് അന്വേഷിക്കുക. അത് അന്വേഷിച്ച് വീട്ടിലെല്ലാം പുളിപ്പ് അന്വേഷിച്ച് അവസാനം ഈ പാത്ത് വെച്ചിരിക്കുന്ന പുളിപ്പ് കാണുമ്പോൾ അത് നീക്കി ആ കുടുംബം മുഴുവൻ ഒന്നിച്ച് സന്തോഷിക്കുന്നു. ഞാൻ വേറൊരിടത്ത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്തു, ഒരു വർഷം അവർ കുക്ക് ചെയ്തുകൊണ്ടിരുന്ന പാത്രം പോലും അടുക്കളയിൽ നിന്ന് അവർ മാറ്റിക്കളയും. കാരണം പുളിപ്പിന്റെ എന്തെങ്കിലും അംശം അതിനകത്ത് പാടില്ല. അവള് പുളിപ്പതിനെ മാറ്റിയിട്ട് അവർ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കൊണ്ടാടുകയാണ്. എന്നാൽ ആ ഡേറ്റ് വൃത്തിയാണ് ഓർക്കണം, പതിനാലാം തീയതി പെസഹ, പതിനഞ്ചാം തീയതി പുളിപ്പില്ലാത്ത അപ്പം. ഇനി പുതിയ നിയമത്തിൽ വരുമ്പോൾ നമ്മൾ നോക്കാം ഇത് രണ്ടും കൂടെ ഒന്നിച്ചാ പറയുന്നത്. ലൂക്കോസ് 22 ഒന്നാം വാക്യവും ഏഴാം വാക്യവും നോക്കി, Luke 22:1-7. ലൂക്കോസ് 22:1, പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ അടുത്തു. ഏഴാം വാക്യം, പെസഹ കുഞ്ഞാടിനെ അറുക്കണെന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ. ആ വാക്ക് ശ്രദ്ധിക്കുക, പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. ഏഴാം വാക്യത്തിൽ പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടെന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? ഇത് തമ്മിൽ അഭേദ്യമായി ഒന്നിച്ചു കിടക്കുന്നു, ഇത് തമ്മിൽ വേർതിരിപ്പാനായിട്ട് സാധിക്കുകയില്ല. ഇനി നമുക്ക് 1 കൊരിന്ത്യർ 5 നോക്കാം, ഇത് തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 5, 1 കൊരിന്ത്യർ 5 അതിന്റെ 6 തൊട്ട് വായിക്കാം. അസാനം പുളിമാവ് പിണ്ണത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്നറിയുന്നല്ലോ, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവി. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക, നമ്മുടെ പെസാക്കുഞ്ഞാട് അറക്കപ്പെട്ട ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയെ സത്യമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കുക. നമ്മുടെ പെസാക്കുഞ്ഞാട് അറക്കപ്പെട്ട ക്രിസ്തു തന്നെ. ആകയാൽ തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ നാം ഉത്സവം ആചരിക്കുക. നോക്കുക, പെസഹ കുഞ്ഞാണ് അറുത്തു കഴിഞ്ഞാൽ ഉടനെ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ വരുന്നു. 14 സന്ധ്യാസമയത്ത് പെസഹ, 15 പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ, പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. ഈ രണ്ട് പെരുന്നാളുകൾ തമ്മിൽ വളരെ ബന്ധമാണ്. നമുക്കറിയാം കൊരിന്ത്യലേഖനത്തെ നമ്മൾ വായിച്ചപ്പോൾ തന്നെ ശ്രദ്ധിച്ചു, പുളിപ്പ് തിന്മയുടെയും ദുഷ്ടതയുടെയും പ്രതീകമാണ്, പാപത്തിന്റെ പ്രതീകമാണ്. ദൈവത്തിന്റെ ജ്ഞാനം ശ്രദ്ധിച്ചു നോക്കുക, യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ടു, പെസഹ കുഞ്ഞാടിനോട് ബന്ധപ്പെട്ടാൽ 7 അവർ പുളിപ്പില്ലാത്ത അപ്പം തന്നെ. 7 ദൈവത്തിന്റെ വചനത്തിൽ എപ്പോഴും പൂർണ്ണതയുടെ സംഖ്യയാണ്. പിന്നീട് അവരുടെ ജീവിതം, നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞ പോലെ നമ്മുടെ പെസഹക്കുഞ്ഞാടായ ക്രിസ്തു വളർത്തു, യേശു ക്രിസ്തുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പിന്നെ എങ്ങനെയായിരിക്കണം? പുളിപ്പില്ലാത്ത ഒരു ഉത്സവം ആചരിക്കണം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ നിന്ന്, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സകല പുളിപ്പും നീക്കിക്കളയുവേ. നമ്മുടെ ജീവിതം ഒരു ഉത്സവമായി തീരണം, സന്തോഷപൂർണ്ണമായി തീരണം, ആനന്ദപ്രദമാകണം. ഇറ്റ് ഷുഡ് ബി എ ഫെസ്റ്റിവൽ. നമ്മുടെ ജീവിതം ഒരു ഫെസ്റ്റിവലായി മാറുന്നത് എപ്പോഴാണ്? കർത്താവിനെ കണ്ടുമുട്ടിയ നമ്മുടെ ജീവിതത്തിലെ സകല അശുദ്ധിയും മാറി ദൈവത്തോടുള്ള സംസർഗം, ഫെലോഷിപ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും? ദാറ്റ് വിൽ ബി എ ഫെസ്റ്റിവൽ. അതൊരു ഉത്സവമായിരിക്കും. പാപം കടന്നു വരുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ സന്തോഷത്തിന് കോട്ടം സംഭവിക്കും. ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞു, ദാവീദ് പറഞ്ഞു, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. രക്ഷ തിരികെ തരണമെന്നല്ല പറഞ്ഞേ, രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണം. പാപം വാസ്തവത്തിൽ ദൈവത്തോടുള്ള ബന്ധം അത് വാസ്തവത്തിൽ വിച്ഛേദിക്കുന്നു. 1 യോഹന്നാൻ 1 നമുക്കറിയാവുന്ന വാക്യം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്ന പോലെ ആ വെളിച്ചത്തിൽ നടക്കുന്നെങ്കിൽ നമുക്ക് തമ്മില് കൂട്ടായ്മയുണ്ട്. ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കണമെങ്കിൽ നാം വിശുദ്ധന്മാരായി ജീവിക്കണം. യേശുക്രിസ്തുമായി ബന്ധപ്പെട്ടാൽ ജീവിതത്തിന്റെ പുളിപ്പുകൾ മാറ്റിക്കളയണം. വ്യവിഹാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് കർത്താവ് എന്താ പറഞ്ഞേ, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, പോക, ഇനി പാപം ചെയ്യരുത്. ഇവിടെ നോക്കുക, എത്ര വ്യക്തമായിട്ട് ദൈവം ഈ പഴയനിയമത്തിൽ ഇത് പഠിപ്പിക്കുന്നുണ്ട്. ഈ പെസഹ കുഞ്ഞാട് നമ്മുടെ വീണ്ടെടുപ്പിനെ കാണിക്കുന്നെങ്കിൽ പുളിപ്പില്ലാത്ത അപ്പം നമ്മുടെ വിശുദ്ധീകരണം അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷനെ കാണിക്കുന്നു. പാസോവർ ഷോസ് റിഡംപ്ഷൻ, ബട്ട് അൺലിവൻ ബ്രെഡ് ഫെസ്റ്റിവൽ ഷോസ് സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. നമ്മുടെ ജീവിതം ഒരു ശുദ്ധിയുള്ള ഒരു ജീവിതമായിരിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഇതോടുള്ള ബന്ധത്തിൽ അല്പം ദീർഘമായിട്ടൊക്കെ പഠിക്കാൻ കഴിയും. പെസഹ ഈ പുളിപ്പിനെ കുറിച്ച് ഞാൻ അല്പം സമയം ചെലവഴിച്ച് പഠിക്കുകയും ചില ക്ലാസ്സുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ക്ലാസ്സിൽ അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ചൂണ്ടിക്കാണുക, കാരണം അത് വളരെ പ്രധാനമുള്ള ഒരു പാഠമായിട്ട് എനിക്ക് തോന്നി. ബൈബിളിൽ ആദ്യം തരുന്ന റെഫറൻസ് തന്നെ പുളിപ്പിനോടുള്ള ബന്ധത്തിൽ നീക്കിക്കളയാനാണ് പറയുന്നത്. ബൈബിളിലെ ഈ റെഫറൻസുകൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യം പഠിക്കാം. ഉദാഹരണമായിട്ട് ഗലാത്തിലേഖനം 5:9 അല്പം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. നോക്കുക, ഈ പുളിപ്പിനെ ഒരു പെർമിറ്റിംഗ് എഫക്റ്റ് മാത്രമല്ല പെനിട്രേറ്റിംഗ് എഫക്റ്റുണ്ട്. ആ മാവിനെ അതിൻ്റെ അകത്തോട്ട് ഇറങ്ങിച്ചെന്ന് അതിനെ പുളിപ്പിച്ച് നശിപ്പിച്ച് കളയുവാനായിട്ടുള്ള ശക്തി അതിനുണ്ട്. നമ്മൾ കൊരിന്തലേഖനം 1 Cor. 5:7 വായിച്ചല്ലോ, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടല്ല, പാപമാണ് വാസ്തവത്തിൽ ഈ പുളിമാവിനെ കാണിക്കുന്നത്. ദൈവം 3 സ്ഥലത്ത് നിന്ന് ഇത് മാറ്റിക്കളയണമെന്ന് പറഞ്ഞു. 3 സ്ഥലം. ഞാനൊരു ക്ലാസ് പോലൊക്കെ ഈ വിഷയങ്ങൾ എടുത്തിട്ടുള്ളതാണ്, ഒന്ന് ശ്രദ്ധിക്കാം. 3 സ്ഥലം അത് ശ്രദ്ധേയമാണ്. അത് കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ വേറൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കാം. പുറപ്പാട് ദിവസം 12 എടുത്താട്ടെ, ദൈവം പറഞ്ഞ 3 സ്ഥലങ്ങൾ ശ്രദ്ധിക്കുക, എവിടെ നിന്നൊക്കെ പുളിപ്പ് നീക്കണമെന്ന് പറഞ്ഞു. എക്സോഡസ് ചാപ്റ്റർ 13:13:7.
7 ദിവസവും പുളിപ്പില്ലാത്ത അപ്പം തിന്നണം, നിന്റെ പക്കൽ പുളിപ്പുള്ള അപ്പം കാണരുത്.
സീ, ഫസ്റ്റ് നിന്റെ പക്കൽ പുളിപ്പിച്ച അപ്പം കാണരുത്. നോ ലീവൻ ഷുഡ് ബി ഫൗണ്ട് വിത്ത് ദീ, ദാറ്റ്സ് യുവർ പേഴ്സണൽ ലൈഫ്, നിന്റെ വ്യക്തിപരമായ ജീവിതം. രണ്ടാമത് പുറപ്പാട് 12:15 ചോദിക്കട്ടെ, എക്സോഡസ് ചാപ്റ്റർ 12:15.
7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം, 1ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നീക്കണം.
യെസ്, നോ ലീവൻ ഷുഡ് ബി ഫൗണ്ട് ഇൻ യുവർ ഹൗസ്, നിന്റെ വീട്ടിൽ പുളിപ്പ് കാണരുത്. ദാറ്റ്സ് യുവർ ഫാമിലി ലൈഫ്, നിന്റെ കുടുംബജീവിതമാണ്. 3, പുറപ്പാട് തന്നെ 13:7 സെക്കൻഡ് പാർട്ട് നോക്കാം. പുറപ്പാട് 13:7 സെക്കൻഡ് പാർട്ട്,
നിന്റെ അതിർത്തിക്കകത്തെങ്ങും പുളിച്ച മാവ് കാണരുത്.
യെസ്, നിന്റെ അതിർത്തിക്കകത്തെങ്ങും പുളിച്ച മാവ് കാണരുത്. നോ ഡീവൻ ഷുഡ് ബി ഫൗണ്ട് അമംഗ് യുവർ ക്വാർട്ടേഴ്സ്, ദാറ്റ്സ് യുവർ ബിസിനസ് ലൈഫ്, നീ ഏർപ്പെടുന്ന പ്രതലങ്ങൾ. നോക്കുക, ദൈവം 3 പ്രതലം എടുത്ത് പറഞ്ഞു, നിന്റെ പക്കൽ പുളിപ്പ് കാണരുത്, നിന്റെ വീട്ടിൽ പുളിപ്പ് കാണരുത്, നിന്റെ അതിർക്കകത്തെങ്ങും പുളിപ്പ് കാണരുത്. ഒരു മനുഷ്യന്റെ പൂർണ്ണമായ ജീവിതം, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും അവിടെ എന്നും പുളിപ്പ് കാണരുത് ദൈവം പറഞ്ഞു. നമുക്കറിയാം പുളിപ്പ് എന്തിന്റെ പ്രതീകമാണ്? പാപത്തിന്റെ പ്രതീകമാണ്. ബൈബിളിൽ പാപത്തിന് വേറെ ഒരു പ്രതീകമുണ്ട് പഴയ നിയമത്തിൽ. എന്താണെന്ന് പറയാം? പാപത്തിന് വേറെ ഒരു ടൈപ്പുണ്ട് പഴയ നിയമത്തിൽ, കുഷ്ഠരോഗം. പുളിപ്പ് കുറേശ്ശെ പ്രവർത്തിച്ച് അകത്തോട്ട് കയറുന്ന പോലെ ഈ കുഷ്ഠവും കുറേശ്ശെ പ്രവർത്തിക്കും, വികൃതമാക്കും. കൈകളൊക്കെ പോയി, വിരലുകളൊക്കെ പോയി, മനുഷ്യനങ്ങ് വികൃതമാകും. ഈ പുളിപ്പുള്ള അപ്പം ആ പുളിപ്പിന്റെ വർധന അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ അതെല്ലാം പുളിച്ച് നശിച്ച് ഒന്നിനും കൊള്ളാത്തതായി തീരും. നോക്കുക, ഇത് രണ്ടും പാപത്തിന്റെ പ്രതീകമാണ്. ഇനിയും ഞാൻ അത് ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ദൈവം 3 പ്രതലത്തിൽ നിന്ന് പുളിപ്പ് മാറ്റാൻ പറഞ്ഞ പോലെ തന്നെ കുഷ്ഠം 3 പ്രതലത്തിൽ വരുമെന്ന് പറഞ്ഞു. ചൂണ്ടിക്കാണിക്കാം, ലേവ്യ പുസ്തകം എടുത്താട്ടെ. ഞാൻ പണ്ടൊക്കെ ഈ ലേവ്യ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്തിനാ ഇതൊക്കെ എഴുതി വെച്ചെന്ന് ഓർത്തിട്ടുണ്ട്. ഈ കുഷ്ഠമൊക്കെ എന്തിനാ എഴുതി വെച്ചത്? പക്ഷെ ഇത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ദൈവമേ ഇതിന്റെ ജ്ഞാനവും ഇതിന്റെ ആഴമേറിയ സത്യങ്ങളൊക്കെ. പാപത്തിന്റെ ടൈപ്പാണ് കുഷ്ഠമെന്ന് മനസ്സിലാക്കിയിട്ട് വെറുതെ ബൈബിളൊന്ന് വായിച്ചു വയ്ക്കുക. കുഷ്ഠത്തിന്റെ ഈ 3 സ്ഥലങ്ങൾ തന്നെ ഒന്ന് എടുത്തു നോക്കാം. ലേവ്യ പുസ്തകം 13:2, ഒരു മനുഷ്യന്റെ തൊക്കിൽ തിണപ്പോ ചുണങ്ങോ വെളുത്ത പുളിയോ ഇങ്ങനെ കുഷ്ഠത്തിന്റെ വടു കണ്ടാൽ, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ വരുന്ന കുഷ്ഠം, ദാറ്റ്സ് സിൻ ഇൻ ഹിസ് പേഴ്സണൽ ലൈഫ്. ലേവ്യ പുസ്തകം 13:2 നോക്കി അവിടെ വ്യക്തമായിട്ട് കാണുന്നു ശരീരത്തിൽ വരുന്ന കുഷ്ഠം. 2, ലേവ്യ പുസ്തകം 14:35, വീട്ടിൽ കുഷ്ഠബാധ വരുമ്പോൾ അവിടെയൊക്കെ ദീർഘമായൊരു പഠനത്തിന് വകയുണ്ട്. ഭിത്തിയിലൊക്കെ കുഷ്ഠം വരുന്ന ഒരു സംഭവം ഇവിടെ പറയുന്നുണ്ട്. വീട്ടിൽ കുഷ്ഠം വരുന്നു. നമ്മൾ നേരത്തെ ചിന്തിച്ചു നിന്റെ വീട്ടിനകത്ത് നിന്ന് പുളിപ്പിനെ നീക്കണം, ദാറ്റ്സ് അവർ ഫാമിലി ലൈഫ്. 3ാമത് പറഞ്ഞു ലേവ്യ പുസ്തകം 13:48 നോക്കിയിട്ട്, വസ്ത്രത്തിൽ വരുന്ന കുഷ്ഠം. ബൈബിളിൽ വസ്ത്രം എന്തിനാണ് കാണിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ ടെസ്റ്റിമണിയാണ് കാണിക്കുന്നത്. നമ്മുടെ ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞു, ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചു, മുടിയനായ പുത്രം വന്നപ്പോൾ ആ മുഷിഞ്ഞ വസ്ത്രം കളഞ്ഞിട്ട് അവന് മേൽത്തരമായൊരു അങ്കി കൊടുത്തു. നമ്മുടെ വസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ടെസ്റ്റിമണിയാണ്. നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു, നമ്മളെ കാണുന്നവർ കർത്താവിനെ കാണണം, ദാറ്റ്സ് അവർ ടെസ്റ്റിമണി. അല്ലെങ്കിൽ നോക്കുക, നമ്മൾ ഓർത്തു ക്വാർട്ടേഴ്സിൽ നിന്ന് വിളിപ്പ് നീക്കാൻ പറഞ്ഞു. നമ്മൾ ചെല്ലുന്നിടത്തൊക്കെ നമ്മൾ ഏർപ്പെടുന്ന പ്രതലത്തിൽ കുഷ്ഠം കാണാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ ആ ടെസ്റ്റിമണി അവിടെ സൂക്ഷിപ്പാനായിട്ട് പറയുന്നു. ഇവിടെ ഒന്ന് നോക്കിയേ, ഈ പുളിപ്പ് 3 പ്രതലത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് തന്നെയാണ് 3 സ്ഥലത്ത് വരുന്ന കുഷ്ഠം പറഞ്ഞിരിക്കുന്നത്. ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് പഠിച്ചാലും പാപത്തെക്കുറിച്ച് മനോഹരമായ പഠനം കിട്ടും. ഇവിടെ തന്നെ നോക്കുക, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വലിപ്പം ഈ ഭാഗങ്ങൾ ചിന്തിച്ചപ്പോൾ, പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി എത്രയോ വലിയ ദൈവമാണ് നമ്മുടെ ദൈവം, അവന്റെ ജ്ഞാനത്തിന്റെ വലിപ്പം എത്രയോ വലുതാണെന്നുള്ളതും ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇവിടെ നമുക്ക് നോക്കാം, ഇനി ആരെങ്കിലും പുളിപ്പ് തിന്നാല് പുറപ്പാട് 12:19 നമ്മൾ ഇപ്പൊ വായിച്ചല്ലോ, അവനെ ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. ഹി വിൽ ലൂസ് ദ ഫെലോഷിപ്പ്, കൂട്ടായ്മ നഷ്ടപ്പെടുന്നു. കുഷ്ഠരോഗി ഇവിടെ വസിക്കുന്നത്, കുഷ്ഠം വന്നു കഴിഞ്ഞാല് അവൻ പാളയത്തിന് പുറത്താണ്. അഗെയിൻ ഹി ലൂസിങ് ദ ഫെലോഷിപ്പ്. ഇനി നമുക്കിവിടെ കഥാവായ യേശു ക്രിസ്തു ഈ പുളിപ്പിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോ കുറെ ഏറെക്കൂട്ടം കാര്യങ്ങൾ പഠിപ്പിച്ചു. എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ, ദൈവം വളരെ സീരിയസ് ആയിരുന്നു. ഗോഡ് വാസ് സോ സീരിയസ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പുളിച്ചിരുന്ന, പുറപ്പാട് 12:20 ദൈവം പറഞ്ഞു, യു ഷാൽ ഈറ്റ് നത്തിങ് ലീവൻ, പുളിച്ച ഒന്നും നീ തിന്നരുത്. പുറപ്പാട് 13:7, ദേർ ഷാൽ നോ ലീവൻ ബി സീൻ വിത്ത് ദീ, നിന്റെ പക്കൽ കാണരുത്. പുറപ്പാട് 12:9, നോ ലീവൻ ഫൗണ്ട് ഇൻ യുവർ ഹൗസ്, അത് കാണരുത്. ദൈവം വളരെ സീരിയസ് ആയിട്ട് പറയുകയാണ്. മാത്രമല്ല ആരെങ്കിലും പുളിച്ചു തിന്നാൽ അവനെ ജനത്തിനിടയിൽ നിന്ന് ഛേദിച്ചു കളയണം. ഹി വാസ് സീരിയസ്. ദൈവം വളരെ നിർബന്ധമായിട്ട് പറയുന്നു, കാരണം ദൈവത്തിന് പാപവുമായിട്ടൊരു ബന്ധം സാധ്യമല്ല. ദൈവത്തോട് ബന്ധം നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ വാസ്തവത്തിൽ വിശുദ്ധന്മാരായി നമ്മെ തന്നെ സൂക്ഷിച്ചെങ്കിലേ സാധിക്കുള്ളൂ. ദൈവം അത് വളരെ നിർബന്ധമായിട്ട് പറയുന്നു. ദൈവം വിശുദ്ധനാണ്. വിശുദ്ധനായ ദൈവത്തോട് അശുദ്ധിയുള്ള നമുക്ക് ബന്ധം സാധ്യമല്ല. നമ്മുടെ പാപത്തെ ഉപേക്ഷിച്ച് കളയാതെ ദൈവത്തോട് നമുക്ക് പാപികൾക്ക് ബന്ധം സാധ്യമല്ല. And he can never have fellowship with sinners or when they are defiled. എന്നാൽ അവരുടെ പാപത്തെ അവർ ഉപേക്ഷിച്ചാൽ വാസ്തവത്തിൽ അവർക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ കിട്ടുകയാണ്. 2 Timothy 2:19 കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നതെല്ലാം അനീതി വിട്ട് അകന്നുകൊള്ളട്ടെ. അനീതി വിട്ട് കളയാനായിട്ട് പറയുന്നു. ഇനി നമുക്ക് ഈ പുളിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞ പല കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. മാത്രമല്ല പുതിയ നിയമത്തിൽ 7 കൂട്ടം പുളിപ്പിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 7 പുളിപ്പുകളെ ഞാൻ വേണമെങ്കിൽ എളുപ്പം ഓടിച്ചു നോക്കാം. നോട്ട്സിൽ എഴുന്നവർക്ക് എഴുതാം, ശ്രദ്ധിക്കാം, പഠിക്കാം, ഡെവലപ്പ് ചെയ്യാം. ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങളെ പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിച്ചുകൊള്ളാൻ പറഞ്ഞു. വാക്യങ്ങൾ ഞാൻ തരാം. Luke 12:1, Matthew 23:3-5 23:28 വാക്യത്തിൽ പരീശന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളാൻ പറഞ്ഞു. എന്താ ഈ പരീശന്മാരുടെ പുളിച്ച മാവ്? Luke 12:1. ഒരു വാക്യം ഒന്ന് വായിക്കാം.
അതിനിടെ പുരുഷാരൻ തമ്മിൽ ചവിട്ടുവാൻ തക്കവണ്ണം 1000 തിങ്ങിക്കൂടിയപ്പോൾ അവൻ ആദ്യം ശിഷ്യന്മാരോട് പറഞ്ഞു തുടങ്ങിയത്, പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളു.
യെസ്, പരീശന്മാരുടെ പുളിച്ച മാവായ കപടഭക്തി സൂക്ഷിച്ചുകൊള്ളു. 1000 ആളുകൾ തിങ്ങുകയാണ്. ഉത്സവ വേളയിലേക്ക് ആളുകൾ തിങ്ങി വരികയാണ്. കഥാവ് പറഞ്ഞു, ഇത് വെറും കപടഭക്തിയാണ്. അവരങ്ങാടിയിൽ വന്ദനം മുഖ്യാസനമൊക്കെ ആഗ്രഹിക്കുന്നു. പരീശന്മാരെ കുറിച്ച് പഠിച്ചാല് അവര് ഈ ചന്തദോഷമാണ് പ്രാർത്ഥിക്കുന്നത്. കൂടുതലായിട്ട് ചന്തദോഷം മാർക്കറ്റിൽ പോയി നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും. അവിടെ മാർക്കറ്റിൽ ഒത്തിരി പേര് വരും. അന്നേരം ആളുകൾ കാണണം അവർ വളരെ ഭക്തന്മാരാണെന്നുള്ളത് കാണിക്കണം. ഉപസിക്കുമ്പോഴൊക്കെ അവര് വാടി മുഖമൊക്കെ കാണിക്കും, വലിയ ഭക്തന്മാരാണെന്ന് കാണിക്കും. ആളുകൾ തിങ്ങി വരികയാണ്. അവരുടെ ആചാരങ്ങളിലൊക്കെ മുഴുകി അവർ വലിയ ഭക്തിനെ അടിച്ചു കളഞ്ഞപ്പോൾ കഥ പറഞ്ഞു, പരീശന്മാരുടെ പുളിച്ചമാവ്, കപടഭക്തിയായ പുളിച്ചമാവ് സൂക്ഷിക്കുക. സോ കപടഭക്തി പുളിച്ചമാവായിട്ട് പറയുന്നു. ആ ഭക്തി വാസ്തവത്തിൽ കൂടുതലായിട്ട് പുളിപ്പിക്കും. കർത്താവ് രണ്ടാമത് പറഞ്ഞു, സദൂക്യരുടെ പുളിച്ച മാവ് സൂക്ഷിക്കുക. Matthew 16:11 വാക്യം നോക്കട്ടെ.
Matthew 16:11-12
വാക്യങ്ങൾ നോട്ട് ചെയ്തു ഞാൻ പറയാം. Mark 12:18, Apostle 23:8, Mark 12:18, Acts 23:8, Apostle 23:8, Matthew 22:23-29 ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ സദൂക്യരുടെ ദുരുപദേശം സൂക്ഷിക്കാൻ പറഞ്ഞു. സദൂക്യരെ കഥ ഈ ഭൂമിയിലായിരുന്നപ്പോൾ കർത്താവിനോടുള്ള സംഭാഷണം തന്നെ നമുക്കറിയാം. കർത്താവിനെ ഒന്ന് പരീക്ഷിക്കുന്ന ഒക്കെ അവർ ചോദിക്കുന്നുണ്ടല്ലോ. സദൂക്യരുടെ വിശ്വാസം പുനരുദ്ധാനവുമില്ല, ദൂതന്മാരുമില്ലെന്ന് അവർ പഠിപ്പിച്ചു. അതുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ വന്ന ഒരു സദൂക്യർ ചോദിക്കുന്നത്, ഒരു ഭാര്യ ഭർത്താവ് മരിച്ചുപോയി, സഹോദരന്റെ ഭാര്യയായി, ഇങ്ങനെ കുറെ പേർക്ക് ഭാര്യ, പുനരുദ്ധാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കും എന്ന് ചോദിക്കുന്നത് ഇതിനോടുള്ള ബന്ധത്തിലാണ്. അവർ പുനരുദ്ധാനത്തെ വിശ്വസിക്കുന്നില്ല, ദൂതന്മാരിൽ വിശ്വസിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, ഇതൊരു പുളിച്ചമാവാണ്, ദുരുപദേശം സൂക്ഷിക്കുവാനായിട്ട് പറഞ്ഞു. മൂന്നാമത് ഹേരോദാവിന്റെ പുളിച്ചമാവ്, Mark 8:15. ഹേരോദാവിന്റെ പുളിച്ചമാവ് Mark 8:15, Mark 3:6, 12:13. ഹേരോദാവിന്റെ പുളിച്ചമാവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ, കർത്താവിന്റെ ഭൂമിയിലായിരുന്നപ്പോൾ ഹേരോദ്യ പാർട്ടിക്കാരെ യഹൂദന്മാരുണ്ടായിരുന്നു. ഹേരോദ്യ പാർട്ടിക്കാരായ യഹൂദന്മാർ എന്താണെന്ന് ചോദിച്ചാൽ, അവർ യഹൂദന്മാരാണെങ്കിലും അവരോട് ശത്രുക്കളായ ഹേരോദ്യരോടും ഈ റോമാക്കാരായവരോടും ബന്ധം പുലർത്തി പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് നേടിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം ആളുകളായിരുന്നു. മെറ്റീരിയലിസം, പൊളിറ്റിക്കൽ അഫയേഴ്സ്, ഈ ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള സ്നേഹബന്ധങ്ങൾ. ഹെരോദ്യ പാർട്ടിക്കാരായ യഹൂദന്മാർ അത് സൂക്ഷിച്ചുകൊള്ളാനായിട്ടും അത് പുളിച്ചമാവാണെന്നും പറഞ്ഞു. പിന്നീട് നാലാമത്തേത്, ഒരു സ്ത്രീയുടെ പുളിച്ചമാവ് മത്തായി 13:33 വായിക്കുന്നുണ്ട്. The doctrine of Jezebel, Matthew 13:33. Matthew 13:33. സ്വർഗരാജ്യം പുളിച്ചമാവിനോട് സദൃശ്യം. അതൊരു സ്ത്രീ എടുത്ത് 3 മുറ മാവിൽ എല്ലാം പുളിച്ചോറോളം അടുക്കി വെച്ചു. കർത്താവ് ഒരു ഉപമ പറയുകയാണ്, ഇത് ജെസബേലിന്റെ ഉപദേശമാണ്. 3 മുറ മാവിൽ ഒരു സ്ത്രീ പുളിപ്പ് ചേർത്തു. നമുക്കിത് പഠിക്കണമെങ്കിൽ വെളിപാടുസവത്തിലേക്ക് പോകണം. വെളിപാടുസവത്തിൽ വരുമ്പോൾ ദ്വൈതര സഭയ്ക്ക് ഇസബേൽ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ നീ വെച്ചു പുലർത്തുന്നു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയാനായിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകം 2:20 എങ്കിലും താൻ പ്രവാചകൻ എന്ന് പറഞ്ഞ് ദുർനടപ്പ് ആചരിപ്പാനും വിഗ്രഹാർത്ഥം തിന്മാനും എന്റെ ദാസന്മാരെ ഉപദേശിക്കുകയും തെറ്റുകളെയും ചെയ്യുന്ന ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീയെ നീ അനുവദിക്കുന്ന ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയാനുണ്ട്. നമ്മൾ ദ്വൈതര സഭയുടെ ഉപദേശം പഠിച്ചാൽ, വെളിപാട് പുസ്തകം 2:20 പറഞ്ഞു പഠിച്ചു നോക്കിയാൽ, ഞാൻ അത് തുറന്നു പറയുകയാണ്, ലോകത്തിൽ കാത്തലിക് ചർച്ച് മാത്രമുള്ള ഒരു കാലഘട്ടം, വേറെ ഒരു ചർച്ചുമില്ല, കത്തോലിക്ക സഭ മാത്രം. കാത്തലിക് എന്നുള്ള വേർഡിന്റെ അർത്ഥം തന്നെ യൂണിവേഴ്സൽ എന്നാണ്. ഈ കാലഘട്ടത്തിൽ വളരെയധികം സഭ ദുരുപദേശത്തിലേക്ക് പോയി. സഭ പഠിപ്പിക്കാൻ തുടങ്ങി, ഞങ്ങളാണ് വചനം വ്യാഖ്യാനിക്കേണ്ടത്, ഞങ്ങൾക്കാണ് വചനം കിട്ടിയത്, നിങ്ങൾക്കത് വ്യാഖ്യാനിക്കാനോ പഠിക്കുവാനോ അവകാശമില്ല, ഞങ്ങളത് വ്യാഖ്യാനിക്കും. ജെസബേൽ എന്ന് പറയുന്ന വെച്ചു പുലർത്തി തന്റെ ദാസന്മാരെ തെറ്റിച്ചു കളയും. നോക്കുക, അവിടെ നിന്ന് സഭയിൽ ദുരുപദേശങ്ങൾ കടന്നു വന്നു. കുസുഗിനോ ചക്രവർത്തിയുടെ കാലശേഷം ഈ അന്ധകാര യുഗത്തിലേക്ക് സഭ 1000 വർഷത്തോളം അന്ധകാര യുഗത്തിൽ പോയി. സംതിങ് അറൌണ്ട് 800 to 1500. 500 ഏകദേശം 1500 വരെയുള്ള ദീർഘമായ കാലയളവ് ഈ ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ വാസ്തവത്തിൽ ദൈവസഭയെ മലിനപ്പെടുത്തി പുളിപ്പിച്ച് വാസ്തവത്തിൽ ഉപദേശത്തിലൊക്കെ നശിപ്പിച്ച്. പക്ഷെ കർത്താവിടെ ഈ ഉപമ അറിഞ്ഞ് ശ്രദ്ധിക്കണം, ഇനി സംഭവിക്കാൻ പോകുന്ന എന്താണെന്നറിയാമോ, ഈ മാവിനകത്തോട്ട് ഈ 3 മുറ മാവ് വാസ്തവത്തിൽ തൃത്വത്തിന്റെ ഉപദേശമാണെന്ന് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതിനകത്തോട്ട് ഈ പുളിപ്പ് കയറ്റി വെച്ചിരിക്കുകയാണ്. ഇനിയും കർത്താവിന്റെ സഭ വാസ്തവത്തിൽ മധ്യാശത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ട ശേഷം വീണ്ടും ഇവിടെ ഈ സഭ കാണും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ഇത് മുഴുവൻ പുളിച്ച് അങ്ങ് നശിക്കും. അങ്ങനെയാണ് വെളിപാട് ദിവസം 17 വരുമ്പോൾ മർമ്മം മഹദി അംബാബിലോ, വേശ്യകളുടെ മാതാവ് എന്ന് പറഞ്ഞ് ശരിയായിട്ടുള്ള സഭ മധ്യാഹ്നത്തിലേക്ക് എടുത്തുള്ളപ്പെടുമ്പോൾ ബാക്കി ഇവിടെ കിടക്കുന്ന സഭ എന്ത് സംഭവിക്കും? കർത്താവിടെ പറഞ്ഞു, അത് മുഴുവൻ പൊളിച്ചു പോകും, മുഴുവൻ മലിനീകരിക്കപ്പെട്ടു പോകും. കാസത്തിൽ പാപത്തെ തടസ്സപ്പെടുന്ന പരിശുദ്ധാത്മാവ് അവിടെ മാറ്റപ്പെടും. അപ്പോൾ അതും ഇവിടെ പഠിക്കാം, ഏതാണ് സ്ത്രീയുടെ പൊളിച്ചമാവ്. പിന്നീട് 1 Corinthians 5 എടുത്താൽ, അല്പം സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്നവർക്കേ അത് മനസ്സിലാക്കാനൊക്കെ ഉള്ളൂ ആ ഡിഫറൻസ്. 1 Corinthians 5 നോക്കാട്ടെ, അതിന്റെ 7-8 വാക്യം നോക്കാട്ടെ. 7-8 വാക്യം, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവിൻ. പഴയ പുളിമാവ്, ദാറ്റ്സ് ദ ഫോർമൽ ലൈഫ്, മുമ്പുണ്ടായിരുന്ന പുളിമാവ്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പുളിമാവ്. ഓക്കെ, അപ്പം ദ ഓൾഡ് ലീവൻ എന്ന് പറയുമ്പോൾ ദ ഫോർമർ ലൈഫ്, ഓൾഡ് ലീവൻ. ഇനി ആ വാക്കിൽ നിന്ന് ശ്രദ്ധിച്ചാട്ടെ, പഴയ പുളിമാവ് കൊണ്ടല്ല, 8 വാക്യം നോക്കട്ടെ, ആകേണം പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ്, പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ട് വല്ലെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ഇതൊരു പുതിയ പുളിമാവാണ്. ശ്രദ്ധിച്ചോ, പഴയ പുളിമാവ് കൊണ്ടല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ട് വല്ല. പഴയ ജീവിതമൊക്കെ വിട്ടു കളഞ്ഞു, ശരിയാണ്. രക്ഷിക്കപ്പെടുന്ന മുമ്പുണ്ടായിരുന്ന ഭാവവഴികളൊക്കെ വിട്ടു കളഞ്ഞു, ശരിയാണ്. പക്ഷെ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമ്മളിൽ കടന്നു വരാൻ വളരെ എളുപ്പമുള്ള രണ്ട് ഭാവം ഇവിടെ എടുത്തു പറഞ്ഞു. ദ മാലീസ് ആൻഡ് വിക്കൺനെസ്, തിന്മയും ദുഷ്ടതയും. ഒരു ഒരു വിശ്വാസിയെ ശ്രദ്ധിച്ചു നോക്കിയേ, അവനിലോട്ട് പെട്ടെന്ന് കടന്നു വരുന്ന പല ഭാവങ്ങളുണ്ട്. അസൂയ, നുണ, നോക്കുക, ആ ആത്മാവിനോടൊക്കെ പോരാടുന്ന ഭാവങ്ങളൊക്കെ പെട്ടെന്ന് കടന്നു വരും. അതുമല്ല, അവള് ഒരു പഴയ പുളിമാവും ഒരു പുതിയ പുളിമാവും. ഈ പുതിയ പുളിമാവിൽ നോക്കുക, തിന്മയുടെ പുളിമാവ്, ദുഷ്ടതയുടെ പുളിമാവ്, അങ്ങനെ 7 കിട്ടിയില്ലേ? പരീശന്മാരുടെ പുളിച്ചമാവ്, സദൂക്കരുടെ പുളിച്ചമാവ്, ഹേരോദാവിന്റെ പുളിച്ചമാവ്, സ്ത്രീ ചേർത്ത പുളിച്ചമാവ്, പഴയ പുളിമാവ്, തിന്മയുടെ പുളിമാവ്, ദുഷ്ടതയുടെ പുളിമാവ്. ഈ പുളിമാവിനെ നീക്കിക്കളയണം. ഇനി ഇതോടുള്ള ബന്ധത്തിൽ ഞാൻ അല്പം നമ്മുടെ കർത്താവിനെ കുറിച്ച് ഒന്ന് ഓർപ്പിച്ചോളട്ടെ. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വരച്ച് കാണിക്കുന്ന ഒരു യാഗം, അതായത് ഈ ലോകത്ത് ജീവിച്ചൊരു ജീവിതത്തെ വരച്ച് കാണിക്കുന്ന ഒരു യാഗമുണ്ട്. ലേവ്യ പുസ്തകം 2, അതിനകത്ത് ഒരു കാര്യം മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ, ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഇതോടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ വരച്ചു കാണിക്കുന്ന യാഗമാണ് ലേവ്യ പുസ്തകം 2. ഈ 2 പറഞ്ഞിരിക്കുന്നത് ഭോജനയാഗം, അല്ലെങ്കിൽ മീൽ ഓഫറിംഗ് ഓർ മീറ്റ് ഓഫറിംഗ്. ഈ രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ അതൊരു യാഗമാണോ നമ്മൾ ചോദിച്ചേക്കാം. കാരണം എന്നാ, ഈ ലേവ്യപുസ്തകം രണ്ടാം അധ്യായത്തിൽ അതിനകത്ത് മാംസമില്ല, രക്തമില്ല, പക്ഷികളില്ല, ഒന്നുമില്ല, മൃഗങ്ങളൊന്നുമില്ല, ചോരയൊന്നുമില്ല, പിന്നെ എങ്ങനെയാണ് അത് യാഗമാകുന്നതെന്ന് ചോദിച്ചേക്കാം. ഇവിടെ യാഗം പറഞ്ഞിരിക്കുന്നത് എന്താന്ന് നോക്കി, അതിന്റെ ഒന്നാം വാക്യം, യഹോവയ്ക്ക് ഭോജനയാഗമായി വഴിപാട് കഴിക്കുന്നെങ്കിൽ അവന്റെ വഴിപാട് നേര്യമാവായിരിക്കണം, അതിൽ എണ്ണയൊഴിച്ച് കുന്തിരിക്കം ഇടണം. ഇതാണ് അതിന്റെ ബേസിക് ഇൻഗ്രീഡിയൻസ്. നേര്യമാവ്, ഫൈൻ ഫ്ലവർ, അതിനകത്ത് എണ്ണയൊഴിക്കണം, അതിനകത്ത് കുന്തിരിക്കം ഇടണം, ഇത്രയേ ഉള്ളൂ. ഇതെന്തിനെ കാണിക്കുന്നത് അറിയാമോ? യേശുക്രിസ്തുവിന്റെ ഈ ലോക ജീവിതത്തെയാ കാണിക്കുന്നത്. ഇസ് ലൈഫ് ഓൺ എർത്ത്, നോട്ട് ഇസ് ലൈഫ് ഓൺ ക്രോസ്. ഇസ് ലൈഫ് ഓൺ എർത്ത്, ഈ ലോകത്തിൽ കർത്താവ് ജീവിച്ചു. ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ അതൊരു യാഗമായിരുന്നു. ആയിരുന്നോ? അതെ. അവിടെ മറിക്കരുത്, ഞാൻ ചൂണ്ടിക്കാണിക്കാം. എഫേഷ്യസ് ചാപ്റ്റർ 5, അതൊരു യാഗമായിരുന്നോ എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം.